അധ്യായം 28. മുഖപുര. സായി സീമാബദ്ധനല്ല. ബ്രഹ്മാവ് തൊട്ട് ഉറുമ്പ്, കൃമി മുതലായതിലെല്ലാം അദ്ദേഹം കുടികൊള്ളുന്നു. എല്ലാത്തിലും വ്യാപൃതനായിരിക്കുന്നു. സായി എല്ലാ വേദങ്ങളും അറിയുന്നവനും ബ്രഹ്മജ്ഞാനിയുമാണ്. അത് കാരണത്താൽ ബാബ തികച്ചും ഒരു സദ്ഗുരുവാകാൻ യോഗ്യനായി. എത്ര പണ്ഡിതനായാലും ശിഷ്യന് ആത്മജ്ഞാനം കൈവരിക്കാനുള്ള മാർഗം അറിയാത്തവൻ സദ്ഗുരുവാകില്ല. പിതാവ് ശരീരത്തിന് ജന്മം കൊടുക്കുന്നു, ജീവിതത്തെ മരണം പിന്തുടരുന്നു. പക്ഷേ സദ്ഗുരു ജനന മരണങ്ങൾ അവസാനിപ്പിക്കുന്നതിനാൽ എല്ലാവരിലും വച്ച് ഏറ്റവും ദയാപരനാണ്. സായിബാബ പറയാറുണ്ട്, എൻ്റെ ആൾ 3000 നാഴിക ദൂരെയായാലും കാലിൽ ചരടുകെട്ടിവിട്ട പക്ഷിയെപ്പോലെ ഞാൻ എൻ്റെ അടുക്കലേക്ക് വലിച്ചുകൊണ്ടുവരും എന്ന്. ഈ അധ്യായം അത്തരം ആകർഷിക്കപ്പെട്ട ചില കിളികളുടെ കഥകളെപ്പറ്റി പറയുന്നു. ലാലാ ലക്ഷ്മിചന്ദ്. ഈ മാന്യൻ ആദ്യം ബോംബെയിലെ ശ്രീ വെങ്കടേശ്വര പ്രസ്സിലും പിന്നീട് റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലും അവസാനം മെസേഴ്സ് റാലി ബ്രദേഴ്സ് ആൻഡ് കമ്പനിയിലും ക്ലർക്കായി ജോലി ചെയ്തിരുന്നു. അയാൾക്ക് 1910 ബാബയെ സന്ദർശിക്കാൻ കഴിഞ്ഞു. ഒരു ക്രിസ്മസ് അവധിക്ക് 1.5 മാസത്തിന് മുമ്പ് അയാൾ സ്വപ്നത്തിൽ ഒരു താടിക്കാരൻ വയസ്സനെയും അയാളുടെ ചുറ്റും കുറേ ഭക്തന്മാരെയും കണ്ടു. കുറച്ചു ദിവസം കഴിഞ്ഞ് അയാൾ ദാസ്ഗനുവിൻ്റെ കീർത്തനം കേൾക്കാൻ അയാളുടെ സുഹൃത്ത് ദത്തത്രേയ മഞ്ജുനാഥ് ബിജുവിൻ്റെ വീട്ടിൽ പോയി. ദാസ്ഗനു സാധാരണ കീർത്തന സമയത്ത് ബാബയുടെ ഒരു ഫോട്ടോ വെക്കൽ പതിവുണ്ട്. ആ ചിത്രം കണ്ടപ്പോൾ ലക്ഷ്മിചന്ദിന് അയാൾ സ്വപ്നത്തിൽ കണ്ടത് സായിബാബയെയാണെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഈ ചിത്രം കണ്ടും ദാസ്ഗനുവിൻ്റെ കീർത്തനവും തുക്കാറാമിൻ്റെ ജീവിതത്തെപ്പറ്റി ദാസ്ഗനുവിൻ്റെ വിവരണവും എല്ലാം കേട്ട് അയാൾക്ക് ശ്രദ്ധിക്ക് പോകാൻ അതിയായ ആശ ജനിച്ചു. സാധാരണ ഭക്തന്മാർക്ക് ഭഗവാൻ സദ്ഗുരുവിനെ കാണിച്ചു കൊടുക്കുന്നു എന്നത് ഒരു സത്യമാണ്. അന്ന് രാത്രി തന്നെ ഒരു സുഹൃത്ത് ശങ്കർ റാവ് 8 മണിക്ക് വാതുക്കൽ വന്നു മുട്ടി. അയാളോട് ശ്രദ്ധിക്ക് വരുന്നുവോ എന്ന് ചോദിച്ചു. അയാൾ സന്തുഷ്ടനായി ഉടനെ ശ്രദ്ധിക്ക് പോകാൻ ഒരുങ്ങി. ഒരു ബന്ധുവിൻ്റെ കയ്യിൽ നിന്ന് 15 കാ കടം വാങ്ങി തയ്യാറായി ശ്രദ്ധിക്ക് പുറപ്പെട്ടു. വണ്ടിയിൽ അവർ കുറേ ഭജന പാടി. പിന്നെ ശ്രദ്ധിക്കടുത്ത് നാട്ടിലേക്ക് മടങ്ങുന്ന 4 മുഹമ്മദീയരോട് സായിബാബയെപ്പറ്റി അന്വേഷിച്ചു. അവർ സായിബാബ ഒരു മഹായോഗിയാണെന്നും കുറേ കാലമായി ശ്രുതിയിൽ താമസമാണെന്നും പറഞ്ഞു. കോപ്പർ ഗാവോണിലെത്തിയപ്പോൾ ബാബയ്ക്ക് കുറേ ബേരിപ്പഴം വാങ്ങാൻ ആലോചിച്ചത് അവിടുത്തെ കാഴ്ചകൾ കണ്ടും മറ്റും മറന്നുപോയി. ശ്രുതി സമീപിക്കാറായപ്പോൾ പഴത്തിൻ്റെ കാര്യം ഓർമ്മ വന്നു. അപ്പോഴേക്കും ഒരു വൃദ്ധ ഒരു കുട്ട പഴം തലയിൽ വച്ച് കുതിരവണ്ടിക്കടുത്തേക്ക് ഓടി വരുന്നത് കണ്ടു. അതിൽ നിന്നും നല്ല കുറേ പഴം വാങ്ങി. അപ്പോൾ ആ സ്ത്രീ എല്ലാ പഴവും എടുത്ത് ബാക്കി എനിക്ക് വേണ്ടി ബാബയ്ക്ക് കൊടുത്താലും എന്ന് പറഞ്ഞു. പഴം മറന്നതും ഇങ്ങനെ വാങ്ങാൻ കഴിഞ്ഞതും വൃദ്ധയ്ക്ക് ബാബയോടുള്ള ഭക്തിയും എല്ലാം അവർക്ക് അതിശയകരമായി തോന്നി. ലക്ഷ്മിചന്ദ് കരുതിയത് ആ വൃദ്ധ താൻ സ്വപ്നത്തിൽ കണ്ട വയസ്സിൻ്റെ വല്ല ബന്ധുവുമായിരിക്കും എന്നാണ്. അങ്ങനെ അവർ ശ്രുതിയിലേക്ക് പോന്നു. വഴിക്ക് വച്ച് മസ്ജിദിലെ കൊടിക്കൂറ കണ്ട് അവർ വന്നിച്ചു. പൂജാ സാമഗ്രികളെല്ലാം വാങ്ങി അവർ ബാബയെ ദർശനം ചെയ്ത് ആരാധിച്ചു. ലക്ഷ്മിചന്ദ് ബാബയെ കണ്ട് അതീവ സന്തുഷ്ടനായി. ഒരു വണ്ട് താമരപ്പൂവിനെ എന്ന പോലെ അയാൾ ബാബയുടെ പാദത്തിൽ കടന്നു പിടിച്ചു. അപ്പോൾ ബാബ ഇപ്രകാരം പറഞ്ഞു, സൂത്രക്കാരൻ അവൻ വഴിക്ക് ഭജന ചൊല്ലും, എന്നിട്ട് ആളുകളോട് അന്വേഷിക്കും. എന്തിന് മറ്റുള്ളവരോട് ചോദിക്കുന്നു? എല്ലാം നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണണം. നിന്റെ സ്വപ്നം ശരിയോ അല്ലയോ എന്ന് ആലോചിച്ചാൽ പോരെ. ഒരു മാർവാടിയോട് കടം വാങ്ങി ദർശനത്തിന് വരാൻ എന്തായിരുന്നു ആവശ്യം? ഇപ്പോൾ ഹൃദയത്തിലെ ആഗ്രഹം സാധിച്ചില്ലേ? ഈ വാക്കുകൾ കേട്ട് ബാബയുടെ സർവാന്തര്യാമിത്വം ബോധ്യമായി. ലക്ഷ്മിചന്ദ് അതിശയിച്ചുപോയി. വഴിക്ക് വെച്ചുണ്ടായ സംഗതികൾ എങ്ങനെ ബാബ അറിഞ്ഞു എന്നയാൾക്ക് മനസ്സിലായില്ല. ഇതിൽ പ്രധാന കാര്യം ദർശനത്തിനോ പുണ്യദിവസം കൊണ്ടാടുന്നതിനോ തീർത്ഥാടനത്തിനോ കടം വാങ്ങുന്നത് ബാബ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ്. സൻസ ഉച്ചയ്ക്ക് ലക്ഷ്മിചന്ദ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ അയാൾക്കൊരു ഭക്തനിൽ നിന്നും കുറച്ച് സൻസ, അതായത് ഗോതമ്പ് പായസം, പ്രസാദമായി കിട്ടി. അയാൾ വളരെ സന്തോഷിച്ചു. പിറ്റേന്നും സൻസ കിട്ടുമെന്ന് കരുതി. പക്ഷേ കിട്ടിയില്ല. അടുത്ത ദിവസം ഉച്ചയ്ക്കുള്ള ആരതിക്ക് ശേഷം ബാബയ്ക്ക് എന്ത് നൈവേദ്യമാണ് കൊണ്ടുവരേണ്ടതെന്ന് ബാപ്പു സാഹിബ് ജോഗ് ചോദിച്ചു. ബാബ സൻസ കൊണ്ടുവരാൻ പറഞ്ഞു. ഭക്തന്മാർ രണ്ട് വലിയ പാത്രം നിറയെ സൻസ കൊണ്ടുവന്നു. ലക്ഷ്മിചന്ദിന് വിശപ്പും പുറത്ത് വേദനയും ഉണ്ടായിരുന്നു. ബാബ പറഞ്ഞു, വിശക്കുന്നത് നല്ലതാണ്, സൻസ കഴിച്ചോളൂ, പുറം വേദനയ്ക്ക് എന്തെങ്കിലും മരുന്നും കഴിക്കൂ. അപ്പോഴും അയാളുടെ മനസ്സിലുള്ളത് ബാബ അറിഞ്ഞതിൽ അയാൾ അതിശയിച്ചു. എത്രമാത്രം സർവാന്തര്യാമിയാണ് ബാബ എന്ന് നോക്കുക. കരിങ്കണ്ണ്. ഈ അവസരത്തിൽ ലക്ഷ്മിചന്ദ് ചാവടിയിലേക്കുള്ള എഴുന്നള്ളിപ്പ് കണ്ടു. അന്നേരം ബാബ വല്ലാതെ ചുമച്ചിരുന്നു. അയാൾ കരുതി ബാബയുടെ ചുമ ആരുടെയോ കരിങ്കണ്ണ് കാരണമാണെന്ന്. പിറ്റേന്ന് അയാൾ മസ്ജിദിൽ പോയപ്പോൾ ബാബ ശ്യാമയെ വിളിച്ചു പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ വല്ലാതെ ചുമച്ചു, അത് കരിങ്കണ്ണ് പറ്റിയതാണോ? ആരുടെയോ കരിങ്കണ്ണ് കൊണ്ടാണ് ഞാൻ ചുമയ്ക്കുന്നതെന്നാണ് തോന്നുന്നത്. ലക്ഷ്മിചന്ദിൻ്റെ വിചാരത്തെപ്പറ്റിയാണ് ബാബ അങ്ങനെ പറഞ്ഞത്. ഇതെല്ലാം കണ്ട് ബാബയെപ്പറ്റി പരമാത്മാവാണെന്ന് ബോധ്യപ്പെട്ട് അയാൾ കാൽക്കൽ വീണു പറഞ്ഞു, ഞാൻ ദർശനം കൊണ്ട് കൃതാർത്ഥനായി, എന്നോട് കനിവുണ്ടായി, രക്ഷിക്കണം. അവിടുത്തെ പാദങ്ങളല്ലാതെ എനിക്ക് മറ്റൊരു ദൈവമില്ല. എൻ്റെ മനസ്സ് അവിടുത്തെ ഭജനയിലും പാദങ്ങളിലും മാത്രം വ്യാപൃതമാവട്ടെ. അവിടുത്തെ ദയ എന്നെ എല്ലാ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കട്ടെ. എനിക്ക് സദാ അവിടുത്തെ നാമം ജപിക്കാൻ കഴിയുമാറാവട്ടെ. ബാബയുടെ ഉദിയും അനുഗ്രഹവും വാങ്ങി സ്നേഹിതനോടൊപ്പം അയാൾ വീട്ടിലേക്ക് മടങ്ങി. തൃപ്തനായി വഴിനീളെ ബാബയെപ്പറ്റി കീർത്തിച്ചു. പിന്നീട് എന്നും ബാബയുടെ പരമഭക്തനായിരുന്നു. ആര് അടുത്ത പ്രദേശത്തു നിന്ന് ശ്രദ്ധിക്ക് പോകുമ്പോഴും അയാൾ ദക്ഷിണയും കർപ്പൂരവും മാലകളും അയച്ചുകൊണ്ടിരുന്നു. ബർഹാംപൂർക്കാരി, ഇനി മറ്റൊരു കിളിയെപ്പറ്റി കേൾക്കുക. ബർഹാംപൂരിലെ ഒരു സ്ത്രീ സ്വപ്നത്തിൽ ബാബ വന്ന് കിച്ചടി യാചിക്കുന്നതായി കണ്ടു. ഉണർന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ഈ സ്വപ്നം കണ്ട് സന്തുഷ്ടയായി അവർ ഭർത്താവിനോടും മറ്റെല്ലാവരോടും വിവരം പറഞ്ഞു. അയാൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്കാരനായിരുന്നു. അയാൾക്ക് അക്കാലയിലേക്ക് മാറ്റം കിട്ടിയപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ശ്രുതിയിലേക്ക് പോവാൻ തീർച്ചപ്പെടുത്തി. ഒരു ദിവസം ശ്രുതിക്ക് പുറപ്പെട്ട് വഴിക്ക് വെച്ച് ഗോമതി തീർത്ഥം സന്ദർശിച്ച് ശ്രുതിയിലെത്തി. അവിടെ രണ്ടു മാസം താമസിച്ചു. എല്ലാ ദിവസവും മസ്ജിദിൽ പോയി ബാബയെ ആരാധിച്ച് സന്തോഷമായി കഴിഞ്ഞുകൂടി. അവർ ബാബയ്ക്ക് കിച്ചടി നൈവേദ്യം കൊടുക്കാൻ വന്നതായിരുന്നു. പക്ഷേ ആദ്യത്തെ 14 ദിവസവും അതിന് സാധിച്ചില്ല. സ്ത്രീക്ക് ഈ അമാന്തം തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. 15 ദിവസം ഉച്ചയ്ക്ക് കിച്ചടിയുമായി അവർ മസ്ജിദിൽ വന്നു. അപ്പോൾ ബാബയും മറ്റുള്ളവരും ഭക്ഷണത്തിനിരുന്നതായും മറശീല താഴ്ത്തിയിട്ടതുമായാണ് കണ്ടത്. മറശീല താഴ്ത്തിയാൽ ആരും പ്രവേശിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ആയമ്മയ്ക്ക് അതൊന്നും അറിഞ്ഞിരുന്നില്ല. അവർ തിരശീല പൊന്തിച്ച് അകത്ത് കടന്നു. അന്ന് ബാബയ്ക്ക് കിച്ചടി വേണമെന്ന് പറഞ്ഞിരുന്നു. കിച്ചടി കണ്ട ഉടനെ ബാബ അത് വാങ്ങി വാരി വാരി കഴിക്കാൻ തുടങ്ങി. ഇത് കണ്ട് എല്ലാവരും അതിശയിക്കുകയും ഭക്തന്മാരോടുള്ള ബാബയുടെ പ്രേമത്തെപ്പറ്റി അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. മേഘ. ഇനി മൂന്നാമത്തെയും ഏറ്റവും വലുതുമായ കിളിയെപ്പറ്റി നോക്കാം. വീരംഗാവോണിലെ മേഘ. അക്ഷരാഭ്യാസം പോലുമില്ലാത്ത ശുദ്ധഗതിക്കാരനായ ബ്രാഹ്മണനും റാവു ബഹദൂർ സദയുടെ പാചക വേലക്കാരനുമായിരുന്നു. അയാൾ ശിവഭക്തനായതുകൊണ്ട് സദാ നേരവും നമശിവായ എന്ന് ജപിക്കുമായിരുന്നു. അയാൾക്ക് സന്ധ്യാവന്ദനമോ ഗായത്രിയോ ഒന്നും അറിയില്ലായിരുന്നു. റാവു ബഹദൂർ സദേ അയാളിൽ തൽപരനായി സന്ധ്യാവന്ദനവും ഗായത്രിയും പഠിപ്പിച്ചു. സദേ അയാളോട് ശ്രുതിയിലെ സായിബാബ ശിവാവതാരമാണെന്ന് പറഞ്ഞ് അയാളെ ശ്രുതിയിലേക്ക് പുറപ്പെടുവിച്ചു. ബ്രോച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സായിബാബ മുസ്ലിമാണെന്ന് കേട്ടപ്പോൾ അയാളുടെ ശുദ്ധഗതിയും യാഥാസ്ഥിതികത്വവും കാരണം ഒരു മുസ്ലിമിനെ വണങ്ങുന്ന കാര്യത്തിൽ നന്നേ വിഷമം തോന്നി. എന്നിട്ട് യജമാനോട് തന്നെ അങ്ങോട്ട് അയക്കരുതെന്ന് അപേക്ഷിച്ചു. സദേ അയാളെ നിർബന്ധിച്ച് അയാളുടെ ഭാര്യാപിതാവായ ശ്രുതിയിലെ ദാദാ കേൽക്കർക്ക് ഒരു കത്തും കൊടുത്തയച്ചു. അയാൾ ശ്രുതിയിലെത്തി മസ്ജിദിൽ ചെന്നപ്പോൾ ബാബ കോപിച്ച് അയാളെ ഉള്ളിൽ കയറാൻ സമ്മതിക്കാതെ അലറി, ആ കള്ളനെ ചവിട്ടി പുറത്താക്കുവിൻ. എന്നിട്ട് ബാബ മേഘയോട് പറഞ്ഞു, നീ മുന്തിയ ബ്രാഹ്മണനും ഞാൻ താണതര മുസ്ലിമും. നീ ഇവിടെ വന്നാൽ ജാതി നഷ്ടപ്പെടും, അതുകൊണ്ട് കടന്നുപോ. ഈ വാക്കുകൾ കേട്ട് മേഘ പേടിച്ചു വിറച്ചു. അയാളുടെ മനസ്സിലുള്ളത് ബാബ എങ്ങനെ അറിഞ്ഞു എന്നാണ് അയാളുടെ അതിശയം. കുറച്ചു ദിവസം അയാൾ ബാബയെ ഇഷ്ടപ്പെട്ട വണ്ണം പരിചരിച്ച് കൂടിയിട്ടും ബോധ്യം വന്നില്ല. പിന്നീട് അയാൾ വീട്ടിൽ പോവുകയും അതിനുശേഷം നാസിക്കിലെ ത്രയംബകേശ്വരിൽ ഒന്നര കൊല്ലം താമസിക്കുകയും ചെയ്തു. വീണ്ടും അയാൾ ശ്രുതിയിലേക്ക് മടങ്ങി. ഇത്തവണ ഭാഭോൽക്കർ ഇടപെട്ടതുകൊണ്ട് മസ്ജിദിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയും അങ്ങനെ ശ്രുതിയിൽ താമസിക്കുകയും ചെയ്തു. സായിബാബ മേഘയെ സഹായിച്ചത് വാക്കാൽ ഉപദേശം കൊടുത്തിട്ടായിരുന്നില്ല. ബാബ മേഘയിൽ ആന്തരികമായി പ്രവർത്തിച്ച് അയാളിൽ പല മാറ്റങ്ങളും വരുത്തി, പല നേട്ടങ്ങളും കൊടുത്തു. അങ്ങനെ മേഘ സായിബാബയെ ശിവ അവതാരമായി കണക്കാക്കാൻ തുടങ്ങി. ശിവപൂജയ്ക്ക് കൂവളത്തില വേണമല്ലോ. മേഘ നാഴിക കണക്കിന് നടന്നുപോയി കൂവളയില കൊണ്ടുവന്ന് അയാളുടെ ശിവനെ, അതായത് ബാബയെ പൂജിക്കും. അയാളുടെ പതിവ് എങ്ങനെയെന്ന് വെച്ചാൽ, ഗ്രാമത്തിലെ എല്ലാ ദേവന്മാരെയും ആരാധിച്ച് മസ്ജിദിൽ വന്ന് ബാബയുടെ അടുക്കൽ കുമ്പിട്ട് ബാബയുടെ കാൽ തലോടിക്കൊടുത്ത് പാദതീർത്ഥം കഴിക്കും. ഒരിക്കൽ ഖണ്ഡോബാ ക്ഷേത്രം അടച്ചിരുന്നതിനാൽ അവിടെ തൊഴാതെ അയാൾ മസ്ജിദിൽ വന്നു. ബാബ ആരാധന സ്വീകരിക്കാതെ ക്ഷേത്രത്തിൻ്റെ നട അപ്പോൾ തുറന്നിട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് വീണ്ടും മടക്കിയേച്ചു. മേഘ പോയി നോക്കിയപ്പോൾ നട തുറന്നിട്ടുണ്ട്. അവിടെ തൊഴുത് വീണ്ടും പതിവ് പോലെ ബാബയുടെ അടുക്കൽ വന്നു. ഗംഗാസ്നാനം. ഒരു മകരസംക്രമത്തിന് മേഘയ്ക്ക് ബാബയുടെ ദേഹം ചന്ദനം പൂശി ഗംഗാജലത്തിൽ കുളിപ്പിക്കണമെന്ന് ആഗ്രഹം തോന്നി. ബാബ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും വീണ്ടും വീണ്ടും അപേക്ഷിച്ചപ്പോൾ അനുവാദം കൊടുത്തു. മേഘയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 24 നാഴിക നടന്നാലേ ഗോമതി നദിയിൽ നിന്നും ജലം കൊണ്ടുവരാൻ കഴിയൂ. അയാൾ ജലം കൊണ്ടുവന്ന് എല്ലാ ഏർപ്പാടും ചെയ്ത് ബാബയോട് സ്നാനത്തിന് തയ്യാറാവാൻ അപേക്ഷിച്ചു. ബാബ തന്നെ അതിൽ നിന്ന് ഒഴിവാക്കാനും ഒരു ഫക്കീർ എന്ന നിലയ്ക്ക് ഗംഗാജലവുമായി തനിക്കൊരു ബന്ധമില്ലെന്നും പറഞ്ഞു നോക്കി. പക്ഷേ മേഘ അതൊന്നും ശ്രദ്ധിച്ചില്ല. അയാൾക്കറിയാം ശിവൻ ഗംഗാസ്നാനം കൊണ്ട് സന്തുഷ്ടനാവുന്നു എന്ന്. അതുകൊണ്ട് അയാളുടെ ശിവനെ ആ പുണ്യ ദിവസം ഗംഗാസ്നാനം ചെയ്യിച്ചേ തീരൂ. ബാബ അവസാനം സമ്മതിച്ച് ഒരു പരകയിലിരുന്ന് തല മുന്നോട്ട് നീട്ടി പറഞ്ഞു, ഓ മേഘ, ഒരൊറ്റ സഹായമെങ്കിലും ചെയ്യണം. ശിരസാണല്ലോ ദേഹത്തിലെ ഉത്തമാംഗം. അതുകൊണ്ട് ശിരസിൽ മാത്രം വെള്ളമൊഴിച്ചാൽ മതി. അത് ദേഹം മുഴുവൻ കുളിച്ചതിന് സമമാണ്. ശരി എന്ന് പറഞ്ഞ് മേഘ കുടമെടുത്ത് വെള്ളമൊഴിക്കാൻ തുടങ്ങി. സ്നേഹാധിക്യം കൊണ്ട് ഹർ ഗംഗേ എന്ന് പറഞ്ഞ് മേലാകെ കൂടി വെള്ളമൊഴിച്ചു. പാത്രം താഴെ വെച്ച് ബാബയെ നോക്കിയപ്പോൾ അതിശയമെന്ന് പറയട്ടെ, ബാബയുടെ തല മാത്രമേ നനഞ്ഞിട്ടുള്ളൂ, ദേഹം നനഞ്ഞിട്ടേയില്ല. ത്രിശൂലവും ശിവലിംഗവും. മേഘ ബാബയെ രണ്ട് സ്ഥലങ്ങളിൽ വച്ച് ആരാധിച്ചു. മസ്ജിദിൽ നേരിട്ടും വാടയിൽ നാനാസാഹേബ് ചന്ദോർക്കർ കൊടുത്ത ബാബയുടെ ഒരു വലിയ ചിത്രത്തെ. ഇങ്ങനെ 12 മാസത്തോളം അയാൾ ചെയ്തു. അപ്പോൾ അയാളുടെ ഭക്തി ഉറപ്പിക്കാനും ആസ്വദിക്കാനുമായി ബാബ ഒരു ദർശനം കൊടുത്തു. ഒരു പ്രഭാതത്തിൽ മേഘ കിടക്കയിൽ കണ്ണടച്ചു കിടക്കുകയായിരുന്നു. പക്ഷേ നല്ലപോലെ ഉണർന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ അയാൾ ബാബയുടെ രൂപം വ്യക്തമായി കണ്ടു. ബാബ അയാൾ ഉണർന്നിരിക്കുകയാണെന്നറിഞ്ഞ് അയാളുടെ ദേഹത്തിൽ അരിമണി കുങ്കുമത്തിലിട്ട അക്ഷതമെറിഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, മേഘ ഒരു ത്രിശൂലം വരയ്ക്കൂ. ബാബ അപ്രത്യക്ഷനാവുകയും ചെയ്തു. ബാബയുടെ വാക്കുകേട്ട് കണ്ണു തുറന്നപ്പോൾ ബാബയെ കണ്ടില്ല. പക്ഷേ അക്ഷതം അവിടെ കിടക്കുന്നുണ്ട്. അയാൾ ബാബയുടെ അടുക്കൽ പോയി ഈ ദർശനത്തെപ്പറ്റി പറയുകയും ത്രിശൂലം വരയ്ക്കാൻ അനുവാദം ചോദിക്കുകയും ചെയ്തു. ബാബ അതിന് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഞാൻ നിന്നോട് ത്രിശൂലം വരയ്ക്കാൻ പറഞ്ഞ എൻ്റെ വാക്കുകൾ നീ കേട്ടില്ലേ? അത് ദർശനമല്ല, നേരിട്ടുള്ള കൽപ്പനയാണ്. എൻ്റെ വാക്കുകൾ അർത്ഥഗർഭമാണ്, ഒരിക്കലും വെറും വാക്കുകളല്ല. മേഘ പറഞ്ഞു, ഞാൻ കരുതി അവിടെ നിന്നെ ഉണർത്തി എന്ന്. എല്ലാ വാതിലുകളും അടച്ചിരുന്നു, അതുകൊണ്ട് അതൊരു ദർശനമാണെന്ന് കരുതി. ബാബ തുടർന്ന് പറഞ്ഞു, എനിക്ക് പ്രവേശിക്കാൻ വാതിൽ ആവശ്യമില്ല. എനിക്ക് ആകൃതിയോ വിസ്തൃതിയോ ഇല്ല. ഞാൻ സദാ സർവാന്തരിയാമിയാണ്. ഞാൻ സൂത്രധാരനെ പോലെ എന്നെ വിശ്വസിച്ച് എന്നിൽ ലയിക്കുന്നവരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നു. മേഘ ഉടനെ വാടയിലേക്ക് മടങ്ങി വന്ന് ബാബയുടെ ചിത്രത്തിനടുത്തായി ചുമരിൽ ചുവന്ന നിറത്തിൽ ഒരു ത്രിശൂലം വരച്ചു. അടുത്ത ദിവസം ബോംബെയിൽ നിന്ന് ഒരു രാമദാസി ഭക്തൻ വന്ന് ബാബയെ വണങ്ങി ഒരു ശിവലിംഗം ബാബയ്ക്ക് കൊടുത്തു. അന്നേരം മേഘയും അവിടെ വന്നു. ബാബ പറഞ്ഞു, നോക്കൂ, ശങ്കരൻ വന്നിരിക്കുന്നു, അദ്ദേഹത്തെ വേണ്ട പോലെ നോക്കണം. മേഘ ഇത് കണ്ട് ത്രിശൂലത്തോടുകൂടി ശിവലിംഗവും വന്നതിൽ ആശ്ചര്യപ്പെട്ടു. വാടയിൽ അതേസമയം കാക്കാസാഹിബ് ദീക്ഷിത് കുളി കഴിഞ്ഞ് തലയിലൊരു തോർത്തും കെട്ടി ബാബയെ നമസ്കരിച്ചു നിൽക്കുകയായിരുന്നു. അയാൾ മനസ്സിലൊരു ശിവലിംഗം കണ്ടു. അയാൾ അതിശയിച്ചു നിൽക്കുമ്പോൾ മേഘ തനിക്ക് ബാബ കൊടുത്ത ആ ശിവലിംഗം കൊണ്ടുവന്ന് അയാൾക്ക് കാണിച്ചു. ദീക്ഷിതിന് അത് കണ്ടപ്പോൾ താൻ നിമിഷങ്ങൾക്ക് മുമ്പ് മനസ്സിൽ കണ്ട അതേ ശിവലിംഗമാണിതെന്ന് ബോധ്യമായി. തൃശൂലം വരച്ച് കുറച്ച് ദിവസങ്ങൾക്കു ശേഷം ബാബ തൻ്റെ ചിത്രത്തിനടുത്ത് ആ ശിവലിംഗവും പ്രതിഷ്ഠിച്ചു. അങ്ങനെ മേഘയുടെ ശിവപൂജ ഈ തൃശൂലവും ശിവലിംഗവും കൂടിയായപ്പോൾ പൂർണ്ണമാവുകയും അയാളുടെ ഭക്തി ബാബ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ വളരെ കാലം ബാബയെ സേവിച്ചും പരിചരിച്ചും സ്ഥിരമായി മധ്യാന ആരതിയും സായാഹ്ന ആരതിയും നടത്തിയും വന്ന മേഘ 1912 അന്ത്യശ്വാസം വലിച്ചു. അപ്പോൾ ബാബ അയാളുടെ ശവശരീരം തലോടി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ യഥാർത്ഥ ഭക്തനായിരുന്നു. ബാബ തൻ്റെ സ്വന്തം ചിലവിൽ ശവസംസ്കാരത്തിനു ശേഷം ബ്രാഹ്മണ സദ്യ നടത്താൻ കൽപ്പിക്കുകയും ആ കൽപ്പന കാക്കാസാഹേബ് ദീക്ഷിതിൻ്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുകയും ചെയ്തു. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.